Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
പ്രാണമയ ആത്മാ പുരുഷവിധേവ പുരുഷാകാരേവ പ്രാണമയനായ ആത്മാവ് പുരുഷവിധേവ പുരുഷാകാരേവ അന്നമയനായ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് തസ്മാത്മാസ്മാന്നരസമയ അന്യോ അന്തര ആത്മാ പ്രാണമയ തേനേഷ പൂർണ്ണ സവായേഷ പുരുഷവിധേവ. അത് വ്യാഖ്യാനിക്കുന്നു പുരുഷാകാര പുരുഷവിധം പുരുഷ രൂപത്തിലാണ്. ഇങ്ങനെ ശിലപക്ഷാതിഥി ഹിംസദേവ നീത്യ പ്രസിദ്ധം തവത് അന്നരസമേസ്യാത്മന പുരുഷവിധത്വം. ഇങ്ങനെയാണ് അന്നരസമാനായ അന്നമയകോശം എന്ന് പറഞ്ഞു ആ പുരുഷൻ ആത്മാവ് പുരുഷവിധനായിരിക്കുന്നത്. തസ്മാ അന്ന രസമയസ്യ പുരുഷവിദഗ്ധതാം പുരുഷാകാരതാം അനു അയം പ്രാണയ പുരുഷോ മൂഷാനിഷത്വ പ്രതിമാവ. ഇങ്ങനെയാണ് അന്നമയൻ പുരുഷരൂപത്തിലിരിക്കുന്നത് ആ പുരുഷൻ. അതുകൊണ്ട് ആ പുരുഷരൂപത്തെപ്പോലെ അന്മയൻ അതിനനുസരിക്കുന്നതായ പ്രാണമയനും പുരുഷരൂപത്തിലാണ്. എന്തുകൊണ്ട് പറഞ്ഞു മൂഷ നിഷിദ്ധ പ്രതിമാവ്? മൂഷയും പ്രതിമയും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനകത്തേക്ക് ലോകം ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആകാരത്തിലാകുന്നു പ്രതിമ പോലെ. പ്രതിമയുടെ ആകാരം മൂഷയിലുണ്ടായിരുന്ന ആകാരം പ്രതിമയിലേക്ക് വരുന്നു. അതുപോലെ ഈ അന്നമയനായ പുരുഷൻ പുരുഷാകാരമാണ്. അങ്ങനെയാണെങ്കിൽ പ്രാണമയനും അതുപോലെ പുരുഷരൂപത്തിലാണ്. ഇന്ന സ്വദേവ സ്വദേവങ്ങളല്ല, ഒന്നിനനുസരിച്ച് മറ്റൊന്നാകുന്നു. ഇവൻ പൂർവസ്യ പൂർവസ്യ പുരുഷവിധതാം അനു ഉത്തരോത്തര പുരുഷവിധോ ഭവതി. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം അന്നമയം പുരുഷരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് പുരുഷരൂപം എന്ന് പറയുമ്പോൾ ഒരു ശരീരം ഉദ്ദേശിക്കുന്നു. അന്നമയം അത് ശരീരരൂപത്തിലാണ്. ശരീരരൂപം കാലും വാലും പക്ഷവും കൊണ്ടാണ് ഒരു ശരീരരൂപം. ആ ശരീരം നാനാശരീരം മനുഷ്യനും മൃഗവും പക്ഷികളുമല്ല, ആ ശരീരങ്ങളാണ്. അന്നമയൻ ഒരു ശരീരത്തോടുകൂടി അത് പറയുന്നതാണ് അതല്ല രസവികാരമാണ്. അതുപോലെ ഉത്തരോത്തര പുരുഷവിധോഭൂതി തുടർന്ന് വരുന്ന ഓരോ കോശങ്ങളും അതുപോലെ ശരീരരൂപമാണ്. സ്ഥൂലത്തിലുള്ളതുപോലെ ഒരു രൂപം സൂക്ഷ്മത്തിനുണ്ട്. അണു പുരുഷവിധതാം അണു ഉത്തരോത്തര പുരുഷവിധോ ഭൂതി പൂർവ പൂർവസ്ഥ ഉത്തരോത്തരേണ പൂർണ്ണ. പൂർവപൂർവമായിട്ടുള്ളത് ഉത്തരോത്തരത്താൽ പൂർണ്ണമായിരിക്കുന്നു. നിങ്ങൾ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അന്നമയം മനോമയനാലും പ്രാണമയനാലും വിജ്ഞാനമേനാലും ആനന്ദമേനാലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതനുഭവം അന്നമയം ഈ പുരുഷൻ അന്നമയമായ ഈ രൂപത്തിൽ ഇരുന്നുകൊണ്ട് പ്രാണൻ മനസ്സ് ബുദ്ധി ആനന്ദമെല്ലാം അനുഭവിക്കുന്നു. അപ്പൊ ഇത് ഒന്നിൽ മറ്റുള്ളതെല്ലാം വ്യാപിച്ചിരിക്കുന്നു. തുടർന്ന് വരുന്ന ഓരോന്നും അതിന് മുമ്പിലുള്ളതിനോട് ഏകീഭവിച്ചിരിക്കുന്നു. കഥം പുനഃപുരുഷവിദ്യതാസീപ്പിച്ചത് എങ്ങനെയാണ് ഈ പ്രാണമേന പുരുഷഭാവം വരുന്നത്? തസ്യ പ്രാണമേശ്യ പ്രാണയവ ശിര. ആ പ്രാണമേന്റെ ശിരസ് എന്താണ്? പ്രാണൻ തന്നെ, മുഖ്യപ്രാണൻ എന്താണ്? പ്രാണമേശ്യ വായുവികാരസ്യ പ്രാണോ മുഖനാസിക നിസ്സരണോ വൃത്തിവിശേഷ ശിരയോ പരികല്പ്യതേ വചന. പ്രാണമേശ്യ വായുവികാരസ്യ, വായുവികാരമാണ് പ്രാണൻ. അങ്ങനെയുള്ള പ്രാണൻ, ആ പ്രാണൻ എങ്ങനെയുള്ള മുഖനാസിക നിസ്സരണം, വായുവിന്റെ വികാരമായിട്ട് പ്രാണൻ സ്വീകരിച്ചിരിക്കുന്നു, വായുവിന്റെ പ്രണാമമായിട്ട്. അതിൽ പ്രാണപാന ഉദാന മരുന്ന് പറയുന്നത് വായുവിന്റെ വൃത്തിയാണ്, മനസ്സിലെ പ്രവൃത്തിയാണ്, ഒരു വിശേഷ പ്രവൃത്തിയാണ് വായുവിലൂടെയും മൂക്കിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുഖനാസിക നിസ്സരം വൃത്തിവിശേഷ, അങ്ങനെ ഒരു പ്രത്യേക പ്രവൃത്തിയോട് കൂടിയത് വായുവികാരം എന്ന് പറയുന്നു. അതാണ് പ്രാണൻ. അത് ശിരയോ പരികല്പയോ, അതാണ് ശിരസ്. വചന സർവത്ര വചനാദേവ പക്ഷാവികല്പന, ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൽപ്പിക്കുന്നു. അല്ലാതെ ഇതിന് വേറെ യുക്തിയൊന്നും ഉണ്ടല്ല. വചന എന്നതിന് ശ്രുതി പ്രമാണോ, ശ്രുതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് അതിനങ്ങനെ സ്വീകരിക്കുന്നു. വ്യാനോ വ്യാനവൃത്തി ദക്ഷിണപക്ഷ, ദക്ഷിണപക്ഷമായിരിക്കുന്നത് മുമ്പ് അന്നമേന പറഞ്ഞത് പറയുന്നു. വ്യാനൻ അപാന ഉത്തരപക്ഷ, അപാനൻ ഉത്തരപക്ഷമായിരിക്കുന്നു. ആകാശ ആത്മാ ആകാശസ്തോ വൃത്തിവിശേഷ സമാനാഖ്യ സ ആത്മാവ ആത്മാ, നേരത്തെ പറഞ്ഞു അംഗങ്ങളുടെ മധ്യഭാഗമാണ് ആത്മാവ്. അതുപോലെ ഇവിടെ ആകാശം ആത്മാവെന്ന് പറഞ്ഞു. ആകാശം എന്ന് പറയുന്നതിലൂടെ എടുക്കുന്ന സമാന പ്രാണന എടുക്കണം. എന്തുകൊണ്ട്? ആകാശസ്ഥ വൃത്തിവിശേഷം, ശരീരമധ്യത്തിൽ ആകാശത്തിൽ ഇരിക്കുന്ന വൃത്തിവിശേഷണം, പ്രവൃത്തിവിശേഷമാണ് പ്രാണന്റെ സമാനം. സാത്മാവിവാദാത്മാവിനെ പോലെ മുഖ്യമായതുകൊണ്ട് ആത്മാ പ്രാണവൃത്തി അധികാര, ആത്മാവ ആത്മാ പ്രാണവൃത്തി അധികാര. മധ്യസ്ഥത്വ, ഇത് മധ്യസ്ഥമാണ്, സമാന മധ്യത്തിലാണ്. ദേഹമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണ പ്രവൃത്തിയാണ് സമാനം. ഇതര പര്യന്തവൃത്തി അപേക്ഷയാത്മ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു വൃത്തികൾ പ്രാണനപാനൻ ഉദാനൻ വ്യാനൻ തുടങ്ങിയ മറ്റു വൃത്തികൾ അതിനെ അപേക്ഷിച്ച് എന്താണത്? മധ്യത്തിലുള്ളത് കൊണ്ട് അത് ആത്മാവാണോ? മധ്യം ഹി ഏഷ അംഗാനാം ആത്മാ, അംഗങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നതിന് ആത്മാവെന്ന് പറയുന്നു, അതിന്റെ സ്വരൂപമെന്ന് പറയുന്നുകൊണ്ട് അതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു നിലനിൽക്കുന്നു. ഇത് ശ്രുതി പ്രസിദ്ധം മധ്യസ്ഥസ്യ ആത്മത്വം, ശ്രുതി പറയുന്നു മധ്യത്തിലേന്നോ അത് ആത്മാ, ഏതിന്റെയും അതിനാത്മാവെന്ന് പറയാം. പരമാത്മാവെന്നുള്ള അർത്ഥത്തിലല്ല, ഒരു വസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നു അതിന്റെ മധ്യത്തിൽ. മധ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഏതൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മധ്യം എന്നൊരു നിലയ്ക്ക് സമാനം ആണ് ആത്മാവ്. പൃഥ്വി ഉച്ഛം പ്രതിഷ്ഠ, ഇതിനൊരു വാല് വേണം, പൃഥ്വിയാണ്. പൃഥ്വീതി പൃഥ്വി ദേവത ആധ്യാത്മികസ്യ പ്രാണസ്യ ധാരയിത്രി സ്ഥിതിഹേതുത്വ. പൃഥ്വി എന്ന് പറയുന്നുണ്ട് പൃഥ്വി ദേവതയടക്കം, ആധ്യാത്മിക പ്രാണസ്യ ധാരയിത്രി ആധ്യാത്മികമായ പ്രാണനെ ധരിക്കുന്ന അപാന പ്രാണനെ ധരിക്കുന്നവൻ സ്ഥിതിഹേതുത്വ, അതിനാശ്രയിച്ചാണ് മറ്റു പ്രാണന്മാർ സ്ഥിതി ചെയ്യുന്നത്. ശേഷ പുരുഷസ്യ അപാനം അവഷ്ടഭ്യ ദീശത്യം ശ്രുത്യം പ്രശ്നത്തിൽ പറയുന്നുണ്ടെന്നാണ്. അപാനം ആശ്രയിച്ച് പുരുഷൻ സ്ഥിതി ചെയ്യുന്നു ഈ ശരീരത്തിനും മറ്റും, അതുകൊണ്ട് അതിനെ ഇതിന്റെ ആധാരമായിട്ടെടുത്തു. അപ്പോ പുരുഷന്റെ രൂപമെന്നും അന്യഥ ഉദാനവൃത്തിയ ഊർജ്ജമെന്നും ഗുരുത്വച്ച പതനം വാസ്യ ശരീരം. അപ്പൊ ശരീരത്തിന്റെ സ്ഥിതിക്ക് മുഖ്യ ഹേതു എന്താണ്? അപാനനാണ്. അത് ശരീരത്തെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ ഉദാനവൃത്തിയ ഊർജ്ജമെന്ന് ഉദാനം മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണം, അതിനനുസരിച്ച് ശരീരത്തിനും മുകളിലേക്ക് ഗതി വരണം. അല്ലെങ്കിലോ ശരീരത്തിൽ ഗുരുത്വമുള്ളതാണ് ഭാരം, അതുകൊണ്ട് ശരീരം നിലത്ത് പതിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. സംഭവിക്കാതെ ശരീരത്തിന്റെ സ്ഥിതിക്ക് ഹേതുവായിരിക്കുന്ന എന്താണ്? ഈ അപാനവൃത്തിയാണ് ശരീരം. തസ്മാ പൃഥ്വി ദേവത പുച്ഛം പ്രതിഷ്ഠ പ്രാണമേസി ആത്മന. അവിടെ പൃഥ്വിയാണ് അതിന്റെ ദേവത, അതാണ് ഇതിന്റെ പുച്ഛരൂപത്തിലുള്ള ആശ്രയം. പ്രാണമേസി ആത്മന തസ്മിൻ ദേവാർത്ഥേ പ്രാണമായ ആത്മവിശേഷസ്വരൂപം. ഈ കാര്യത്തെ വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം. എന്താണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ അതിനുവേണ്ടി വ്യാഖ്യാനിക്കുന്നു. പ്രാണം ദേവ അനുപ്രാണന്തി മനുഷ്യ പശവസ്ഥയെ പ്രാണോ ഹി ഭൂതാനാമായു തസ്മാത് സർവായുഷം ഉച്യതേ സർവമേവ തേ ആയുർയേന്തി യേ പ്രാണം ബ്രഹ്മോപാസതേ പ്രാണോ ഹി ഭൂതാനാമായു തസ്മാത് സർവായുഷം ഉച്യതേ ഇതി തസ്യ ഏഷൈവ ശരീര ആത്മാ യപൂർവസ്യ തസ്മാദ്വാ യതസ്മാത് പ്രാണമയാത് അന്യോ ആന്തര ആത്മാ മനോമയ തേന ഏഷ പൂർണ തവാഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധാം അന്വയം പുരുഷവിധ തസ്യേജുരേവ ശിര ദക്ഷിണപക്ഷ സാമ ഉത്തരപക്ഷ ആദേശ ആത്മാ അഥർവ അംഗിരസ സമ്പ്രതിഷ്ഠ തദപീഷ്രൂപോതി പ്രാണം ദേവ അനുപ്രാണം ദേവാഗ്നിയാദേഹ പ്രാണം വായുവാത്മാനം പ്രാണ സത്യമന്ദം അനു തദാത്മഭൂതാസന്ദ പ്രാണന്തി പ്രാണന കർമ്മ കൃവന്തി പ്രാണന ക്രിയ ക്രിയാവന്തോ ഭവന്തി. പ്രാണം ദേവ അനുപ്രാണന്തി പ്രാണന സവിശേഷതകൾ പറയുകയാണ് പ്രാണന ഉപാസിക്കുന്നതിന് വേണ്ടി, പ്രാണമയ ഉപാസിക്കുന്നതിന് വേണ്ടി. എന്താണ് പറയുന്നത്? ദേവ അഗ്നിയാദേഹ ദേവന്മാർ, അഗ്നിയാദി ദേവന്മാർ, പ്രാണം വായുവാത്മാനം പ്രാണന സത്യമന്ദം വായു പ്രാണന ശക്തിമന്ദം ചലന ശക്തിയോടുകൂടിയിരിക്കുന്ന അതിന് തദനു തദാത്മഭൂതാശന്ത അതിനോട് താതാത്മ്യപ്പെട്ടു. അതിന്റെ ശക്തി കൊണ്ട് പ്രാണന്തി ചലിക്കുന്നു, പ്രാണന കർമ്മ പ്രവന്തി അതാതിന്റെ വ്യാപാരം ചെയ്യുന്നു. മറ്റു ദേവന്മാർ അഗ്നിയാദികൾ വായു അഗ്നി പൃഥ്വിയെല്ലാം പ്രാണനക്രിയ ക്രിയാവുന്ന ഭൂമി പ്രാണൻ ഉള്ളതുകൊണ്ട് അത് ചലിക്കുന്നു, പ്രാണൻ ഉള്ളതുകൊണ്ട് അതിനും അതെല്ലാം പ്രാണവത്തായിരിക്കുന്നു എന്ന് പറയാം. ഇനി അധ്യാത്മാധികാര ദേവ ഇന്ദ്രിയാണ് ഈ പ്രാണം എന്ന് പ്രാണന്തി മുഖ്യപ്രാണം എന്ന് ചേഷ്ടം ചെയ്യുക. ആദിദേവികളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അഗ്നിയാദി ദേവതകളും വായുവാദി ദേവതകളുമായി ആധ്യാത്മികമായി പറഞ്ഞാണോ ഈ ശരീരത്തിലുള്ള അധ്യാത്മാധികാര ഈ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടുകൂടെ ദേവന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെന്നുണ്ട്. ദേവന്മാർക്കും രണ്ടർത്ഥം പറയാം. ചിലടത്ത് അഗ്നിയാദി ദേവതകൾ, ചില സ്ഥലങ്ങളിൽ ഇന്ദ്രിയങ്ങൾ, ഉദ്യോഗന ദേവാഹ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ദേവന്മാരാണ് പ്രാണം അനുപ്രാണന്തി. ആ പ്രാണനുസരിച്ച് പ്രവർത്തിക്കുന്നു. മുഖ്യപ്രാണം അനു ജ്യേഷ്ഠം ചെയ്തു. പ്രാണനുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് ചലിക്കാൻ പറ്റും. പ്രാണം ദേവ അനുപ്രാണന്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലിരിക്കുന്ന പ്രാണന് ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ തഥാ മനുഷ്യ പശവസ്ഥയേത്തി പ്രാണകർമ്മണ ഏവ ചേഷ്ടാവുന്തോഭവന്തി പറഞ്ഞത്. ഇവിടെ പുരുഷനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവശരീരങ്ങളും. അതുകൊണ്ട് പറയുന്നു മനുഷ്യ മനുഷ്യർ പശവസ്ഥ മൃഗങ്ങളേത്തെ പ്രാണന കർമ്മണ ഏവ ചേഷ്ടാവുന്തോഭവന്തി. ഇവയിലെല്ലാം പ്രാണനുണ്ടോ അവിടെ ചലനമുണ്ട്. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെയും എല്ലാം ചലനം പ്രാണനാശ്രയിച്ചിട്ടാണ്. മനുഷ്യ പശവസ്ഥ ഏ പ്രാണം അനുപ്രാണന്തി എന്ന് അതസ്ഥാന്നമയനേവ പരിച്ഛിന്നേന ആത്മന ആത്മവന്ത പ്രാണൻ. അതുകൊണ്ട് അന്നമയമായ ആത്മാവ്, അതുകൊണ്ട് മാത്രം ആത്മവത്തുക്കളല്ല പ്രാണികൾ. അവിടെ പ്രാണമയമായ ആത്മാവും വേണം. ഇവിടെ ഇതിനെ ഓരോ ആത്മാക്കളായി പറയണം. ഒന്ന് അന്നമയനായ ആത്മാവ്, ആത്മാവ് ഒന്ന് തന്നെ, പക്ഷേ അവിടെ അന്നത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്ന അന്നമയമായ ഈ സ്ഥൂലത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്ന ആത്മാവ് അതിനാണ് അന്നമയം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പ്രാണമയനെന്ന് പറയുമ്പോഴും അത് തന്നെ ഈ സൂക്ഷ്മമായ സർവത്തെയും ചലിപ്പിക്കുന്ന പ്രാണനോട് താതാമ്യപ്പെട്ടിരിക്കുന്ന ആത്മാവ് അന്നമയനേവ പരിശീലന ആത്മനാത്മന്ത്രാണൻ. ഇതില്ലാതെ കേവലം അന്നമയമായിരിക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാണമയനാകാതെ ഇവിടെ ഒന്നും പ്രവർത്തിക്കത്തില്ല. ഹിന്ദർഹി തദന്തർഗതേന പ്രാണമയനാവി സാധാരണേനൈവ സർവപിണ്ട വ്യാപിന ആത്മവന്തു മനുഷ്യാദേഹം. മനുഷ്യാദികൾ എങ്ങനെയിരിക്കുന്നു? തദന്തർഗതേന ആ അന്നമയനായ ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്ന പ്രാണമയന പ്രാണമയം അതങ്ങനെ സാധാരണയാണ്. അത് സർവസാധാരണമായിരിക്കുന്നു. സർവ ഇന്ദ്രിയങ്ങളെയും അത് പ്രവർത്തിപ്പിക്കുന്നു, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നു, സ്ഥൂല ശരീരത്തെ ചലിപ്പിക്കുന്നു. സർവ പ്രാണന സർവചേഷ്ടയ്ക്കും അത് ആധാരമായിരിക്കുന്നു. സർവപിണ്ട വ്യാപിന ഈ സർവ ശരീരത്തിന് വ്യാപിച്ചിരിക്കുന്നു. അതുകൂടി അതിൻ്റെ കൂടി സഹായത്താലാണ് ആത്മവാനായിരിക്കുന്നത് മനുഷ്യാദേഹ. താനായിരിക്കുന്നു താൻ താനെന്ന് തന്നെ ഗ്രഹിക്കുന്നത് കേവല ഈ സ്ഥൂല ശരീരത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല, പ്രാണ ആത്മാവിനെ കൂടെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ സാധാരണ പ്രകടന ഗ്രന്ഥങ്ങളിൽ അന്നമയാദി കോശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്നമയ സ്ഥൂല ശരീരം പ്രാണമയം പ്രാണന്മാരെ ഇങ്ങനെ വേർതിരിക്കുകയായിരുന്നു. അവിടെ വേർതിരിച്ച് മനോമയം വിജ്ഞാനമയം ഇങ്ങനെ വേർതിരിച്ച് ആനന്ദമയം അതിനത്ര ആത്മാവ് അങ്ങനെ ഇവിടെ അരികല്ല പറയുന്നത്. ഇവിടെ ഓരോന്നും ആത്മാവാണ്. അന്നമയനായ ആത്മാവ് ആത്മാവ് ആ അന്നമയമായ ഈ ശരീരത്തോട് അനന്യമായിരിക്കുന്നു. ഇവിടെ അന്നമയമായ ആത്മാവ് ഇന്ന പ്രാണനോട് അനന്യമായിരിക്കുന്നു. പ്രാണമയനായ ആത്മാവ് ഈ രണ്ടാത്മാക്കളും അനന്യമായിരിക്കുന്നു. അന്ന പ്രാണമയ ആത്മാക്കൾ അന്യമായിരിക്കുന്നു. അവിടെ ഓരോന്നിനെയും പുരുഷനായി പറയുന്നു, ഓരോന്നും ആത്മാവായി പറയുന്നു. അതാണ് മറ്റ് പഞ്ചകോശ വിവേചനത്തിൽ നിന്നും ഇവിടെ വരുന്ന വ്യത്യാസം. ഏവം മനോമയാദിഹി പൂർവപൂർവം വ്യാപിഹി ഉത്തരോത്തരേഹി സൂക്ഷ്മേ ആനന്ദമയാന്തേഹി ആകാശാദി ഭൂതാരബ്ധേഹി അവിദ്യാകൃതൈഹി ആത്മവന്ത സർവേ പ്രാണിന. ഇങ്ങനെ പ്രാണമേ എന്നെ കൊണ്ടൊരുവൻ ഒരു പ്രാണി താനെന്നറിയുന്നു ആത്മവത്തായി. അന്നമയനും പ്രാണമേനും അതുപോലെ മനോമയ ആദിഹി മനോമയ പുരുഷനും ഈ പഞ്ചപുരുഷന്മാരും മനോമയാദി പൂർവപൂർവം വ്യാപികി ഓരോന്നും പൂർവപൂർവ്യാപികളാണ്. നേരത്തെ വരുന്നു പ്രാണമയം അന്നമയത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ടും താതാമ്യപ്പെട്ടു ഒന്നായി മനോമയം പ്രാണമയനിൽ വ്യാപിച്ചിരിക്കുന്നു, വിജ്ഞാനമയം മനോമയനിൽ വ്യാപിച്ചിരിക്കുന്നു, ആനന്ദമയം വിജ്ഞാനമയനിൽ വ്യാപിച്ചിരിക്കുന്നു. ഇവ ഓരോന്നും പൂർവ്വത്തിലുള്ളതിനോട് വ്യാപിച്ചിരിക്കുന്നു. നണുപൂർവപൂർവ്യാപിഹി ഉത്തരോത്തരേഹി സൂക്ഷ്മേഹി ആനന്ദമയാന്തേഹി ആനന്ദമയം വരെയുള്ള ഇതെന്താണ് ഈ കോശം? ആകാശാദി ഭൂതാരബ്ധ ഇതെല്ലാം ആകാശാദി ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അത് ഒന്നാദ്യം പറഞ്ഞത് തസ്മാത് ആത്മ ആകാശസ്തംഭൂത ആകാശമുണ്ടായി, ആകാശാദി മഹാഭൂതങ്ങളുണ്ടായി, ആകാശാദി മഹാഭൂതങ്ങളിൽ നിന്ന് ഈ കോശങ്ങളുണ്ടായി. ആത്യന്തികമായ എന്താണ് അവിദ്യാകൃത? ഈ അവിദ്യാകൃതമാണ്, പുരുഷന്റെ അജ്ഞാനകൃതമാണ് ഈ കോശങ്ങളെ കൊണ്ട് ആത്മവന്ത സർവേ പ്രാണ. ഇതുകൊണ്ട് ഓരോ പ്രാണിയും ആത്മവത്തായിരിക്കുന്നു, അസ്തിത്വമുള്ളവരായിരിക്കുന്നു. അഹോസ്മി എന്നിങ്ങനെ അറിയുന്നു, താൻ താനം നൽകിക്കൊണ്ടിരിക്കുന്നു എല്ലാ പ്രാണികളും. അത് കൊണ്ടാണ് ഓരോ പ്രാണിക്കും അന്നമയമായ സൂര്യ ശരീരാനുഭവം, മനസ്സിന്റെ അനുഭവം, പ്രാണന്റെ അനുഭവം, ആനന്ദത്തിന്റെ അനുഭവം, വിജ്ഞാനത്തിന്റെ അനുഭവം എല്ലാം ഉണ്ടാകുന്നത്. തഥാ സ്വാഭാവികേന ആകാശാധികാരണേന നിത്യേന അവൃതേന സർവസതേന സത്യജ്ഞാനാനന്ദ ലക്ഷണേന പഞ്ചകോശ അധികേന സർവാത്മനാഹമന്ത അതുപോലെ എങ്ങനെയാണോ ഞാൻ അന്നമയനായിരിക്കുന്നത്, ഞാൻ ഈ സ്ഥൂല ശരീരത്തോടുകൂടിയവനാണ് പറയുന്നു, ഞാൻ മനസ്സ് ഉള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, പ്രാണനുള്ളവനാണ്, ആനന്ദമുള്ളവനാണ് എന്നിങ്ങനെ ഒരു ജീവൻ ആത്മവത്തായിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മവത്തായിരിക്കുന്നു സത്യജ്ഞാനാനന്ദരൂപമായ പരമാത്മാവിനാലും സ്വാഭാവികനാക്കി ആകാശാദികാരണേന ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന നിത്യേന നിത്യമായിരിക്കുന്ന അപകൃതേന ഈ അന്നമയാദി വികാരങ്ങളൊന്നും സംഭവിക്കാത്ത സർവഗതേന ഇതിലും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ അതെന്താണ് സത്യജ്ഞാന ആനന്ദ ലക്ഷണേന സത്യജ്ഞാന അനന്തരൂപത്തിലുള്ള അത് പഞ്ചകോശ അധികേന ഈ പഞ്ചകോശങ്ങൾക്കും അപ്പുറമാണ് അതിനു ആധാരമായിരിക്കുന്നു പഞ്ചകോശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു സർവാത്മന അങ്ങനെയുള്ള സർവാത്മാവ് ഒരുവൻ ആത്മവത്തായിരിക്കുന്നു. വാസ്തവത്തിൽ തന്റെ ആത്മവത്ത തന്റെ അസ്തിത്വം തന്റെ ഉണ്മാവും ഈ കോശങ്ങളെ ആശ്രയിച്ചല്ല, ഈ കോശങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന സത്യജ്ഞാന അനന്തരൂപത്തിലുള്ള പരമാത്മാവിനാലാണ് താൻ ഉണ്മയുള്ളവനായിരിക്കുന്നത്, താൻ സത്തായിരിക്കുന്നത്, ആത്മവത്തായിരിക്കുന്നത്. അത് പഞ്ചകോശങ്ങൾക്കും അതീതനാണ്. സഹി പരമാർത്ഥ ആത്മാ സർവേഷാണ്, അതാണ് പരമാർത്ഥ ആത്മ. ഞാൻ അറിയുന്നത് ഞാൻ ഈ ശരീരമായി അറിയുന്നു, മനസ്സായും ബുദ്ധിയായും എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ അതൊന്നും പരമാർത്ഥാത്മാവല്ല, അത് സർവവ്യാപിയായ ആണ് അർത്ഥാത് ഉത്തംഭോതി. ഇപ്പൊ ഇവിടെ ഓരോന്നു കൊണ്ടും ഞാൻ ആത്മാവത്തായിരിക്കുന്നു, ഞാൻ സത്തായിരിക്കുന്നു, ഉണ്മയുള്ളവനായിരിക്കുന്നു, ഈ ഓരോ ദിവസവും തന്റെ ഉണ്മയാണെന്ന് പറയുമ്പോൾ ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്ന പരമാത്മാവിന്റെ ഉണ്മയാണ് അസ്തിത്വമാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത് എന്നുള്ളതും ഫലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എടുത്തു പറഞ്ഞില്ലെങ്കിലും പ്രാണം ദേവ അനുപ്രാണം ദീത്യുക്തം തത്കസ്മാദിത്യാഹ, പ്രാണനുസരിച്ച് ഇന്ദ്രിയങ്ങൾ ചേഷ്ടിക്കുന്നു തത്കസ്മാദ്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പ്രാണോ ഹി അസ്മാദ് ഭൂതാനാം പ്രാണിനാം ആയ ഒരു ജീവനം, പ്രാണനാണ് ഈ ജീവികളുടെ ജീവനം, ആയുസ്. നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ളിടത്തോളം ആയുസ്സുണ്ട്, ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ ആയുസ്സല്ല, അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് ആയുസ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാണോ ഹി ഭൂതാനാം ആയുഃ തസ്മാ സർവായുഷം ഉച്ചതേ താവധ്യസ്മിൻ ശരീരെ പ്രാണവസതി താവതായുഃ ശ്രുതിയുണ്ടര. എത്ര കാലം ഈ ശരീരത്തിൽ പ്രാണൻ ഇരിക്കുന്നു അത്രയും കാലം ആയുസ്. ശ്രുതി എന്ന കാര്യം പറയുന്നു, ശ്രുതി പറയേണ്ട കാര്യമില്ല, അനുഭവമാണ്. ജീവന്മാരുടെ അനുഭവം കാണുന്നുണ്ട്, പ്രാണൻ നഷ്ടപ്പെടുന്നു, ഇവിടെ ആയുസ്സുണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല, പ്രത്യക്ഷ ശുദ്ധമായ കാര്യമാണ്. എന്നാലും നമ്മുടെ ഭാഷകാരന് ഏതിനും ശ്രുതി പ്രമാണം വേണം, നമ്മുടെ ശ്രുതി പ്രത്യക്ഷത്തെക്കാൾ പ്രബലമാണ്. അത് പ്രത്യക്ഷത്തെക്കാൾ പ്രബലമായ ഇതാണ് സ്വത്വപ്രമാണമാണ്. അതുകൊണ്ട് പ്രാണം പോയാൽ മരിക്കുമെന്നുള്ള പ്രത്യക്ഷമാണെങ്കിലും ശ്രുതി അത് പറയുന്നുണ്ടോ? അതുകൊണ്ടെങ്കിൽ അത് പരമാർത്ഥമാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് ശ്രുതിയിൽ അത് പറഞ്ഞിരിക്കുന്നു, തസ്മ സർവായുഷം സർവേഷാമായു സർവായു സർവായുരേവ. അതുകൊണ്ടെന്താണ് ഈ പ്രാണം സർവായുസ്സാണ്, സർവേഷാമായു സർവ പുരുഷന്മാരുടെയും ആയുസ്സാണ് സർവായുഷം സർവായു, അതിനോട് സർവായുഷം എന്ന് പറഞ്ഞു, സർവായു എന്ന് മനസ്സിലാക്കുന്നു. തസ്മാ സർവായുഷം ഉച്ചതേ തസ്മാ സർവായു, പ്രാണന സർവായു എന്ന് പറയും. പ്രാണാപകമേ മരണസ്തേ എന്ന് പറയും. ശ്രുതി മാത്രമല്ല അനുഭവമാണ്, പ്രാണം വിട്ടുപോയാൽ മരണം സംഭവിക്കുന്നു. പ്രസിദ്ധമീ ലോകേ സർവായുഷ്ടം പ്രാണത്തെ, അതുകൊണ്ട് ലോകർക്ക് എല്ലാവർക്കും അറിയാം ശ്രുതി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് സർവർക്കും ആയുസ്സായിരിക്കുന്നു ഈ പ്രാണൻ തന്നെയാണ്, പ്രാണൻ വിട്ടുകഴിഞ്ഞാൽ മരണം. അതോ അസ്മാ ബാഹ്യ അസാധാരണ അന്നമയാ ആത്മനോ അപക്രമ്യ അന്തസാധാരണം പ്രാണമയം ആത്മാനം ബ്രഹ്മ ഉപാസതേ ഹേ അഹമസ്മി പ്രാണ സർവഭൂതാനാം ആത്മാ ആയുർ ജീവനഹേതുത്വാദിതി തേ സർവമേവ ആയു അസ്മിൻ ലോകേ യന്തി ന അപമൃത്തിനാ മ്രിയന്തേ പ്രാക്പ്രാപ്താത് ആയുഷ ഇത്യർത്ഥ. അതുകൊണ്ട് ആരാണോ ബാഹ്യാത് അസാധാരണ ഈ അന്നമയാദികളിൽ നിന്നും വേറിട്ടിരിക്കും, പ്രാണമയാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്ന അന്നമയം, അതാണ് ബാഹ്യാത് അസാധാരണാത് അന്നമയാത്. അത് അസാധാരണം എന്തുകൊണ്ട് പറഞ്ഞു? അത് അതിനെ വേർതിരിച്ച് കാണിച്ചു. അത് പ്രാണമയനല്ല, മനോമയനല്ല, വിജ്ഞാനമയനല്ല, ബാഹ്യമാണ്, സ്ഥൂലമാണ്. അങ്ങനെയുള്ള അന്നമയനിൽ നിന്ന് എന്താണ് ആത്മനോ അപക്രമ്യ തന്റെ മനസ്സിനവിടെ നിന്ന് മാറ്റി അതിനുള്ള ആത്മബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് അന്തസാധാരണം ഉള്ളിൽ സർവ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിരിക്കുന്ന സർവ ഇന്ദ്രിയങ്ങളുടെയും ആത്മാവായിരിക്കുന്ന പ്രാണമയമാത്മാനം പ്രാണമയം പ്രാണമയാത്മാവിനെ ആത്മാവായ ബ്രഹ്മത്തെ ഉപാസത്തെ യോഹമസ്മി പ്രാണ ഈ ഞാൻ അപ്രാണനാണ് അന്നമയനല്ല എന്ന് ഉപാസിക്കും. ഇത് വൈദികമായ ഉപാസന. അങ്ങനെ ഒരാൾ ഉപാസിക്കും, ഞാൻ പ്രാണമയനല്ല, ഞാൻ അന്നമയനല്ല പ്രാണമയനാണ്. അങ്ങനെ ഉപാസിക്കാം, ഞാൻ അന്നമയനും പ്രാണമയനുമല്ല മനോമയനാണ്, ഞാനത് മൂന്നുമല്ല വിജ്ഞാനമയനാണ്, ഞാനത് നാലുമല്ല ആനന്ദമയനാണ്. ഇങ്ങനെയെല്ലാം ഉപാസിക്കാം, ധ്യാനിക്കാം. അങ്ങനെ ആരാണ് ഉപാസിക്കുന്നത്? ഈ അഹം അസ്മി പ്രാണ സർവഭൂതാനാം ആത്മാ ആയുഹോ സർവഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്നു ഞാനാണ്, ഞാനാണ് ആയു ജീവൻ ഹേതുത്വ ജീവൻ നിലനിൽപ്പിന് ഹേതു ഇതാണ്. നിത്യേ സർവമേവ ആരൊക്കെയാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത്? അവർ സർവമേവ ആയുഹോ അസ്മിൻ ലോകേ യന്തി അവർക്ക് ഈ ലോകത്തിലവരുടെ മുഴുവൻ ആയുസ്സും ഇതും ജീവിക്കാൻ കഴിയും. മൂന്നായുസും ജീവിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ്? അപമൃത്യുന്നത് അപമൃത്യു കൊണ്ട് മരണം സംഭവിക്കത്തില്ല. പ്രാണൻ ഉപാസിക്കുന്നവന് അപമൃത്യു കൊണ്ട് മരിക്കാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലാത്ത മരണം ഏതെങ്കിലും തരത്തിൽ സംഭവിക്കുക. സ്വാഭാവികമല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് പൂർത്തിയാക്കാതെ എങ്ങനെ മരിച്ചാലും അത് അപമൃത്യാണ്. പ്രാപ്താ ആയുഷ പ്രാപ്തമായിരിക്കുന്ന ആയുസ് പൂർത്തിയാക്കാണ് മരിക്കുന്നത്, അപമൃത്യമാണ്. സാധാരണ ജീവന്മാരെ കുറിച്ച് പറയുകയാണ്, ജ്ഞാനികളെ കുറിച്ചല്ല. അവരെ സംബന്ധിച്ച് ആയുസ് വിഷയമല്ല. അല്ലാതെ സാധാരണ ജീവന്മാര് അവർക്ക് പ്രാപ്തമായിരിക്കുന്ന ആയുസ് അത് പൂർത്തിയാക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അതേയാണ് സ്വാഭാവികം പറഞ്ഞു. ഏതാണ് ആയുസ് ശതം വർഷാണി യുക്തം സർവം ആയുരുതി ശ്രുതി പ്രസിദ്ധേ ശതം വർഷാണി എന്നെടുക്കാം, നൂറ് വർഷം എന്നെടുക്കാം. സർവായുസ് സർവം ആയു ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശതായുർ വൈ പുരുഷ ഗുരുവിന്റെ ജിജിവിഷ ശതം സമാഹ ജീവേന ശരത ശതം. ഇങ്ങനെയെല്ലാം ഒരു നൂറ് വയസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നൂറ് വയസ്സ് എത്താതെ മരിക്കുന്നവരെല്ലാം അപമൃത്യമാണ്. അതിനു മുമ്പ് സർവമായി ഈശ്വരതി പ്രസിദ്ധി. ഇപ്പൊ ആയുസ് എന്ന് പറയുന്നത് സാധാരണ പറയും, ആയുസ് എന്ന് പറയുന്നത് പ്രാരബ്ധ ഫലമാണ്. ആരംഭിച്ചത് നശിക്കണം, അത് നിശ്ചയിച്ചിരിക്കുന്ന പ്രാരബ്ധമാണ്. അപ്പൊ ആയുസിനങ്ങനെ മുമ്പേ മരിക്കുക, പിന്നീട് മരിക്കുക, അങ്ങനെ അവരെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കാൻ കഴിയുമല്ലോ. ഇപ്പൊ സർവമായു ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സർവമായു എത്തുന്നതിന് മുമ്പ് അങ്ങനെ മരിക്കാൻ പറ്റും. കാരണം ഈ ശരീരം ഉണ്ടായത് പ്രാരബ്ധം കൊണ്ടാണ്, കർമ്മഫലമായിട്ടാണ്. അങ്ങനെയാണ് ഈ ശരീരത്തിന്റെ സ്ഥിതിയും ശരീരത്തിന്റെ നാശവും കർമ്മത്തിന്റെ ഫലത്തെ ആശ്രയിച്ച് തന്നെയായിരിക്കും. മുമ്പേ മരിക്കുക, പിന്നീട് മരിക്കുക, അതെല്ലാം അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളെ പൊതുവായിരുന്നു ശതം വർഷം നൂറ് വർഷവും നടക്കുക. ആ നൂറ് വർഷം എത്തിയില്ലെങ്കിൽ അപ്പം അതിങ്ങനെ ശതം വർഷമാണ് ആയുസെങ്കിൽ എല്ലാവരും ശതം വർഷം എത്തണമല്ലോ. അതിനു മുമ്പ് അങ്ങനെ സംഭവിക്കും. നിങ്ങളത് കഴിഞ്ഞ് മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതിന് പറയുന്നത് പാപപുണ്യങ്ങൾ. മരണത്തിന് ശരീരനാശത്തിന് കാരണമായ പാപത്തിന്റെ ആധിക്യമുണ്ടെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന പാപാധിക്യം നിശ്ചയിക്കപ്പെട്ടിരിക്കും ശതായുസ്, അതിനു മുമ്പ് തന്നെ ശരീരം നശിക്കും. പ്രാരബ്ധം അതിനെ അനുകരിക്കുന്നു, അതും പ്രാരബ്ധത്തിൽ ആ കണക്കൂടി ചേർത്തിരിക്കുകയും ഇന്നൊരു കണക്കൂടി ചേർത്തിട്ടുണ്ട്. പാപാധിക്യമുണ്ടെങ്കിൽ നേരത്തെ മരിക്കും, ഏതെങ്കിലും ധരിക്കും, ഇന്ന രീതിയിലായിരിക്കും ശരീരനാശം സംഭവിക്കും, അപമൃത്യുവാണ്. ഇനി പുണ്യത്തിന്റെ ആധിക്യമാണെങ്കിലോ, അതായത് ശരീരനാശത്തിന് കാരണമായിരിക്കുന്ന ആ പാപത്തെയെല്ലാം പുണ്യം നശിപ്പിച്ചു, നശിപ്പിച്ചു കഴിഞ്ഞാലോ ശതായുസ്സിരിക്കും. ശതായുസ്സല്ല, ദേശവും മരണകാരണമായ പാപം ശരീരത്തിലില്ലെങ്കിൽ അത് കഴിഞ്ഞു വരും, വീണ്ടും വരും. അതിനെ നിയന്ത്രിക്കുന്നത് പാപപുണ്യങ്ങളാണ്. അതുകൊണ്ട് ആയുസ്സിനെ നീട്ടാനും നീക്കാനും എല്ലാം കഴിയും, ആയുസ്സിനെ നീട്ടിക്കൊണ്ട് പോകും. എന്താണ് പാപത്തെ നശിപ്പിക്കുന്നതിനുള്ള പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്താൽ മതി. പ്രായശ്ചിത്തങ്ങളുടെ പാപം ഇല്ലാതാവും, പാപം ഇല്ലാതാകുമ്പോൾ ആയുസ് കൂടി വരും. അല്ല, ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ആ മരണകാരണമായ പാപത്തെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാലോ നിശ്ചിതമായിരുന്നു ആയുസ് കുറഞ്ഞിടും. അത് കർമ്മമാണ്, അതിനെ നിയന്ത്രിക്കുന്നത് പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനവുമാണ്. പുരുഷന് ആയുസിനെ നീട്ടാനും കുറയ്ക്കാനും എല്ലാം കഴിയും. എല്ലാത്തിനും എല്ലാം ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി, ഈശ്വരന്റെ നിയമത്തിലുള്ളതായിട്ടല്ല ആയുസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തിരിക്കുക. അതുകൊണ്ടുകൂടെ പറയുന്നു, ഇതൊരുപായം ആയുസ് കൂട്ടാനുള്ള ഉപായം. ഈ ഉപാസനയോ പ്രാണ ഉപാസനയോ ആയുസാർക്കെങ്കിലും നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രാണൻ ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പാപത്തെ രക്ഷിക്കും. ശരീരനാശത്തിന് കാരണമായിട്ടുള്ള പാപം നിലവിലുണ്ട്, അത് കാത്തിരിക്കുകയാണ് ഇതിനെ നശിപ്പിക്കാൻ. പ്രാണ ഉപാസന ചെയ്യുമ്പോഴോ അതുകൊണ്ട് പുണ്യം വർദ്ധിക്കും, ആ പാപത്തിനെ നശിപ്പിക്കും. ഉപാസനയുടെ ബലമനുസരിച്ചും പാപത്തിന്റെ നാശമനുസരിച്ചും പുണ്യത്തിന്റെ വർദ്ധനമനുസരിച്ചും അത് ശതായുസ് വരെ എത്തിച്ചേരും. സർവം ആയുരതി ശ്രുതി പ്രസിദ്ധേഹേ. തത്വജ്ഞാനിയെ സംബന്ധിച്ച് അത് ബാധകമല്ല, കാരണം ജ്ഞാനി ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അത് എങ്ങനെയാണ് ശരീരത്തിന്റെ പ്രാരബ്ധം, അത് പുണ്യമാണെങ്കിലും ശരി പാപമാണെങ്കിലും ശരി, ശരീരനാശത്തിന് കാരണമായിരിക്കുന്ന പാപം ഫലം കൊടുക്കേണ്ട സമയത്ത് ശരീരം നിശ്ചയം, അവിടെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും തത്വജ്ഞാനി പരിശ്രമിക്കുന്നില്ല. ഇത് സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ഉപാസകനും മുഴുവൻ ആജ്ഞനാണ്, ആജ്ഞനത് ആവശ്യമുണ്ട്, ആയുസ് നീട്ടണമെന്നൊക്കെ ആഗ്രഹമില്ല. അങ്ങനെ വന്നാൽ ആയുസ് നീട്ട, ഞാനൊക്കെ ആയുസിനെ കുറിച്ച് ഇല്ല, മരണത്തെക്കുറിച്ച് നാഭി നന്ദേത മരണം, നാഭി നന്ദേത ജീവിതം, മരണത്തെയോ ജീവിതത്തെയോ രണ്ടിനെയും പ്രത്യേകിച്ച് കാംക്ഷിക്കുന്നില്ല. അതാണ് തത്വജ്ഞാനിയുടെ നില. ജീവിതം തനിക്ക് നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പോയിട്ട് ഇനി മരണം വരണമെന്നോ ഇത് രണ്ടിനെയും അഭിനന്ദിക്കുന്നില്ലെന്ന് വെച്ചാൽ രണ്ടിനെയും പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുന്നില്ല, ഇത്രാമത്തെ വർഷം കഴിഞ്ഞേ മരിക്കാവോ അങ്ങനെ കരുതുന്നില്ല തത്വജ്ഞാനിയിൽ, അങ്ങനെയില്ല. അതുകൊണ്ട് തത്വജ്ഞാനി ഒഴികെയുള്ളവരിൽ പറയുന്നു, ഈ ഉപാസന കൊണ്ട് ആയുസിനെ നീട്ടിയെടുക്കാം, പാപഫലമായി ശരീരം വരുന്ന ശരീരനാശത്തെ തടുത്തു നിർത്താം, അതാണ് നീട്ടിയെടുക്കാൻ. അതിന് ഈശ്വരന്റെ നിയമത്തിന് തടസ്സമുണ്ട്, ആ നിയമങ്ങളെല്ലാം ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയതാണ്. പുരുഷനോട് പൗരുഷം ഉപയോഗിച്ചാൽ മതി. ചിൻ കാരണം പ്രാണോഹി ഭൂതാനമായു, എന്തുകൊണ്ട് കാരണം വരും, പ്രാണികളുടെ ആയുസാണ് തസ്മാൻ സർവ ആയുഷ് നിശ്ചയം, അതുകൊണ്ട് സർവായു എന്ന് പറയുന്നു. യോ യത്ഗുണകം ബ്രഹ്മ ഉപാസ്യ സത്ഗുണഭവതീരി വിദ്യാബല പ്രാപ്തേർ ഹേത്വർത്ഥം പുനർവചനം പ്രാണോ ഹി, വീണ്ടും അതിനാവർത്തിക്കുന്ന മന്ത്രത്തിലാണ്. കാരണം പറയുന്നു, യത്ഗുണകം ബ്രഹ്മ ഉപാസ്തേ, ഏത് ഗുണത്തോടുകൂടിയ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്, സത്തഗുണഭവതി, ഉപാസകനാ ഗുണം തരുന്നു. ഇവിടെ പ്രാണമയനായ പുരുഷൻ ഉപാസിക്കുന്നത്, വാസ്തവത്തിൽ ബ്രഹ്മത്തെ തന്നെ ഉപാസിക്കുന്നു. പക്ഷേ സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മത്തെ അവനൊന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു. പ്രാണസ്വാനുഭവമാണ്, അതുകൊണ്ട് പ്രാണമയനായി ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. അതാണ് ബ്രഹ്മോപാസ്യ എന്ന് പറഞ്ഞത്. അവന് തദ്ഗുണഫലം പറഞ്ഞു. അതെന്ന് പറഞ്ഞു അവന് പ്രാണനാണ് അവന് കിട്ടുന്ന ഫലം. സർവ ആയുസ് ദീർഘായുസ്, അതാണ് വിദ്യാഫലപ്രാപ്തേഹി ഹേതുത്വർത്ഥം പുനർവചനം. ഉപാസനയുടെ ഫലം ഇതാണ്. തസ്യ പൂർവസ്യ അന്നമയേഷ ശരീര അന്നമയ ഭവ ശരീര ആത്മാ. ഈ പ്രാണൻ അന്നമയനായിരിക്കുന്ന ആ പുരുഷന്റെ ആത്മാവാണ്. അതാണല്ലോ അതിൽ വ്യാപിച്ചിരിക്കുന്നു, അതൊക്കെ സ്ഥൂലമാണ്, അതിനെ നിലനിർത്തുന്നു. അതുകൊണ്ട് അന്നമയ ഭവ, ഇത് അന്നമയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരീര ആത്മാ, അതിന്റെ ശരീരമാണ് ആത്മാവാണ്. ഏഷ പ്രാണമേഹ, അന്നമയ പുരുഷന്റെ ആത്മാവ് പ്രാണമയ പുരുഷൻ. ഇനി വീണ്ടും അടുത്ത് മനോമയനെ കുറിച്ച് പറയുന്നു. തസ്മാതിർത്ഥമന്യ, അതെന്നെ വ്യാഖ്യാനിച്ചതാണ്. അന്യാന്തരാത്മാ മനോമയ, അതിന്റെ ഉള്ളിലാണ് മനോമയൻ എന്ന് പറഞ്ഞാൽ അതിനെ വ്യാപിച്ചിരിക്കുന്നു, അതിന്റെയും ആത്മാവായിരിക്കുന്നു.